ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ഒന്നു യോഹന്നാൻ ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
For our meditation in the Word of God, let's turn to 1 John chapter 1 and read verses 1 through 4. What was from the beginning, what we have heard, what we have seen with our eyes, what we beheld and our hands handled concerning the word of life. And the life was manifested, and we have seen and bear witness and proclaim to you the eternal life, which was with the Father and was manifested to us. What we have seen and heard, we proclaim to you also, that you also may have fellowship with us, and indeed our fellowship is with the Father and with His Son, Jesus Christ. And these things we write, so that our joy may be made complete.
ഒരുവാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
Heavenly Father, we thank you for your holy name.
അവിടുത്തെ വിശുദ്ധ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവെ, അടിയങ്ങളുടെ ഹൃദയത്തോടെ അത് ഹൃദ്യമായിട്ട് സംസാരിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരവും മാറ്റവും ജീവനും ഒക്കെ ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ.
As we consider your holy word, we would pray that you would speak to our hearts and it would be life transforming.
യേശുക്രിസ്തുവിനെ എല്ലാറ്റിനും ഉപരി സ്നേഹിക്കുവാനും അവനെ പോലെ ആയിത്തീരുവാനും അവൻ വിശുദ്ധ ജീവിതം നയിക്കുവാനൊക്കെയും അടിയങ്ങൾക്ക് കൂടുതൽ കൃപ നൽകണമേ.
I also pray that you would help us to become more like the Lord Jesus and grow in our love for him and live a life that is pleasing to the Lord.
യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
We pray these things in our Savior's name. Amen.
ഉണ്ണിയോഹന്നാൻ 1:1-4 വരെയുള്ള വാക്യങ്ങളിൽ യേശുവാണ് യഥാർത്ഥ ജീവൻ എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ സ്ഥാപിക്കുകയാണ്.
In these 4 verses that we read in 1 John, John the Apostle is trying to establish for us that Jesus Christ is the real life.
ആ ജീവൻ എങ്ങനെയാണ് പ്രത്യക്ഷമായതെന്ന് ഉണ്ണിയോഹന്നാൻ 1:2 പറഞ്ഞിരിക്കുന്നു.
In verse 2 we read how this life was manifest.
പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
There concerning the Lord we read that which was with the Father and was manifested to us.
പിതാവും പുത്രനും തമ്മിൽ വേർപിരിഞ്ഞല്ല ഇരുന്നത്.
The Son of God and God the Father were together. They were not separated.
അവർ ഒന്നിച്ച് ആണ് ജീവൻ പ്രത്യക്ഷമായ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
They are mentioned together when the manifestation of life is mentioned here.
ഈ പ്രത്യക്ഷമായ ജീവൻ, ഇത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത 3 യാഥാർത്ഥ്യങ്ങളാണ് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്.
And when he talks about this life, there's 3 aspects of it that he highlights in these verses.
ഒന്ന്, ജീവൻ പ്രത്യക്ഷമായി.
1, that life was manifested.
ആ ജീവൻ ഞങ്ങൾ അനുഭവിച്ചു.
He also says that we experienced this life.
ഞങ്ങൾ അനുഭവിച്ച ജീവൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു. ഈ കാര്യങ്ങളാണ് ആദ്യ ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
And this life that they experienced, they then shared or communicated with others.
കർത്താവുമായിട്ട് ഒരു ജീവബന്ധത്തിൽ വരുമ്പോഴാണ് ഈ നിത്യജീവൻ യഥാർത്ഥമായിട്ട് നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്.
It is when we come into a living relationship with the Lord that we can experience the abundance of this life.
നിത്യജീവൻ അനുഭവിക്കുന്ന ഒരാൾ അത് ഒരിക്കലും മൂടി വെക്കുകയില്ല. മറ്റുള്ളവരുമായിട്ട് അത് പങ്കുവെച്ചുകൊണ്ടിരിക്കും.
And a person who has experienced this eternal life will not keep it to themselves, but will share it with others, will communicate it to others.
നാം കർത്താവിൽ നിന്ന് പ്രാപിച്ച ആത്മീയ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ജീവിതത്തിലൂടെയും പ്രസംഗത്തിലൂടെയും എഴുത്തുകളിലൂടെയുമാണ് ഈ കാര്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്.
Now there's 3 different ways typically by which we can share what we have received from the Lord to others by the way we live, with our words, and also with our words spoken, and also with our words written.
യോഹന്നാൻ അപ്പോസ്തലൻ അനുഭവിച്ച നിത്യജീവൻ പങ്കുവച്ചതിന് അഞ്ച് പ്രത്യേക കാരണങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
In this book or in this epistle we see five reasons that John would give us as to why he shared this life that he experienced.
ഒന്നിന്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഇത് അറിയിക്കുന്നു എന്നാണ്.
In chapter 1 and verse 3 we discover one reason he communicated what he had received was so that they would have fellowship, or those who are his audience would enter into fellowship.
ഒന്നിന്റെ നാലിൽ പറയുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് എഴുതിയിരിക്കുന്നു എന്നാണ്.
In verse 4 of the same chapter, he gives the second reason, so that our joy may be made complete.
മൂന്നാമതായിട്ട് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് എഴുതിയിരിക്കുന്നു എന്ന് രണ്ടിന്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്നു.
In chapter 2 and verse 1, he says, I write these things that you may not sin.
നാലാമതായിട്ട് നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് എഴുതിയിരിക്കുന്നു എന്ന് രണ്ടിന്റെ 26 പറഞ്ഞിരിക്കുന്നു.
In verse 26 of chapter 2, he says, I have written to you concerning those who are trying to deceive you so that you won't be caught off guard by them.
അഞ്ചാമതായിട്ട് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയേണ്ടതിനെ ഇത് എഴുതിയിരിക്കുന്നു. അത് ഒന്ന് യോഹന്നാൻ 5:13 പറഞ്ഞിരിക്കുന്നത്.
And then in chapter 5 and verse 13 he says, these things I have written to you who believe, in order that you may know that you have eternal life.
ഈ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
I'd just like to take the next few minutes to consider these five reasons given as to why he shared about the life that they had come to know or had come to experience.
ഒന്ന്, നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഇത് അറിയിക്കുന്നു എന്ന് ഒന്നിന്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്നു.
The first reason given is so that you or that we may enter into fellowship with God.
ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
For a believer in the Lord Jesus, fellowship is of utmost importance.
കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൊതുവായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്.
Now when we think of fellowship, we think of things that we can all enjoy in common.
ആദ്യ വിശ്വാസികൾ കൂട്ടായ്മ ആചരിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2:42 പറഞ്ഞിരിക്കുന്നു.
In Acts chapter 2 and 42 we read that the New Testament believers in the first century, they experienced or enjoyed fellowship.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കുകയും പോന്നു എന്ന് നാം വായിക്കുന്നു.
There we read that they heeded or they heard the apostles' teaching, they broke bread and they prayed together and they had fellowship with one another.
അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടായ്മ ആചരിച്ചു എന്നുള്ളത്.
You know, of those four things, fellowship is one of those four most important things.
അവർ എങ്ങനെയാണ് കൂട്ടായ്മ ആചരിച്ചതെന്ന് അപ്പോസ്തല പ്രവൃത്തി 2:44-47 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു.
How they enjoyed or experienced that fellowship, we discover in Acts chapter 2, verses 44 through 47. And all those who had believed were together and had all things in common, and they began selling their property and possessions and were sharing them with all, as anyone might have need. And day by day, continuing with one mind in the temple and breaking bread from house to house, they were taking their meals together with gladness and sincerity of heart, praising God and having favor with all the people, and the Lord was adding to their number day by day those who were being saved.
അവർ കൂട്ടായ്മയുടെ ആ മാധുര്യം അനുഭവിച്ചത് ഒന്നാമതായിട്ട് കാണാൻ കഴിയുന്ന അവർ ഒരുമിച്ചിരുന്നു എന്ന് നമുക്കൊക്കെ വായിക്കുവാനായിട്ട് കഴിയും.
You know, as we look into how they experienced this fellowship, the first thing we discover is that they were together.
എല്ലാം പൊതുവകയെന്ന് അവർ എണ്ണി.
And they also considered all things as common.
Avar pangittu ennu nammal avada vaayikkunnu.
We read that they shared what they had.
Pinneedu naam kaanunnu avar orumanappettu ennu naam kaanunnu.
We also read about them continuing with one mind.
Avar koodi vannu ennu naam kaanunnu.
It says that they came together.
Avar appam nurukki ennu naam vaayikkunnu.
They broke bread.
Avar bhashanam kaichu ennu naam vaayikkunnu.
They had meals together.
Ullasavum hrudayaparamarthathayum poondu avar devathe stuthichu ennu naam vaayikkunnu.
And they also were praising the Lord with gladness and sincerity of heart.
എന്നു മാത്രമല്ല ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപയും അവർ അനുഭവിച്ചു എന്ന് നാം അവിടെ കാണുവാനായിട്ട് കഴിയും.
Then we also read that they experienced the marvelous favor of God or grace of God.
ഇങ്ങനെയാണ് ആദിമസഭ ആ കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിച്ചത്.
These were the ways in which the newly born church experienced the sweetness of fellowship.
Devan namukku kootayimayude oru anubhavam tharunnu ennullathu etrayo valiya oru aathmeeya anubhavamaanu.
It really is a spiritual experience that God gives us as a gift to have fellowship with one another and with God.
Kolossiyar 2-ന്റെ 6-7 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവർ അവന്റെ കൂട്ടായ്മയിൽ നടക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു.
In Colossians chapter 2 in verses 6 and 7, we are instructed that those who have received Christ ought to walk in fellowship with him.
ഇന്ന് മാത്രമല്ല യേശുക്രിസ്തുവിനും നമുക്കും പൊതുവായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? അവനിൽ വേരൂന്നണം, ആത്മീയവർദ്ധന പ്രാപിക്കണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണമെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും.
And there are things that the Lord Jesus and you and I can share in common or experience and enjoy together. And in order to do that, Paul would remind the Colossian believers to be firmly rooted and then being built and be built up in Christ and be established in their faith and overflow with gratitude.
യേശു ക്രിസ്തുവിലുള്ളതൊക്കെയും നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ നിത്യജീവൻ പ്രത്യക്ഷമായി വന്നത്.
You know, it is in order to share with us what is in Christ that this life was manifested 2,000 years ago.
യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് തന്നു.
God has given us the Spirit of the Lord Jesus to us.
യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവവും ദിവ്യ ശക്തിയൊക്കെ നമ്മളിലേക്ക് പകർന്നു.
He has also poured into us His divine power and His divine nature.
അവന്റെ നിത്യജീവൻ, സ്നേഹം, കൂട്ടായ്മ, തേജസ് ഇവയെല്ലാം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി.
You know, God was pleased to share with us the very life that is in Him, His glory, His love, and so on.
ദൈവത്തിന് നമ്മോടുള്ള ആ സ്നേഹം എത്ര വലുതായിരുന്നു എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
And when we read the list of the things that God was willing to share with us through Christ, it really is a reflection or a manifestation of how great a love God has had for us.
നമ്മൾ ഇതിനൊന്നും യോഗ്യരായിരുന്നില്ല. നിത്യമായ നരകത്തിനും ശിക്ഷാവിധിക്കും ശാപത്തിനും മാത്രം യോഗ്യരായിരുന്ന നമ്മുടെ മേലാണ് ദൈവം ഈ നിലയിൽ നമ്മെ രക്ഷിച്ച് ഈ അനുഗ്രഹങ്ങളൊക്കെ പകർന്നത്.
You know, when we think of our condition prior to Christ, you know, under a curse, without hope, without God, that God would take the likes of us and shower such blessings upon us should cause us to praise Him and marvel at.
കൂട്ടായ്മയുടെ പ്രാധാന്യം നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുക എന്നുള്ളതാണ്.
And the intention of giving such blessings that we can share with Him is that our joy may be made complete.
നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോഴാണ്.
It is when we lose fellowship with the Lord that our joy is also drained out and not complete.
നാം എപ്പോഴും ദൈവത്തോട് കൂട്ടായ്മയിൽ ഇരിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം നിരന്തരം നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും.
If we are maintaining that fellowship with the Lord, the blood of the Lord Jesus will continuously cleanse us.
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ സ്വഭാവം നിലനിർത്തുക എന്നുള്ളതാണ് കൂട്ടായ്മയുടെ ഏറ്റവും വലിയ നേട്ടം.
You know, the biggest benefit of walking in fellowship with the Lord is being freed from sin and enjoying the opportunity to please the Lord.
ദൈവത്തോടുള്ള കൂട്ടായ്മ ശരിയാണെന്ന് വരിയിൽ പരസ്പരമുള്ള കൂട്ടായ്മയും ശരിയായിരിക്കും.
Usually, if our fellowship with the Lord is proper, then our fellowship with one another would also be healthy.
രണ്ടാമതായിട്ട് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ എഴുതിയിരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 1:4 പറയുന്നു.
In verse 4, John the Apostle would remind his readers that he has written these things that our joy may be made complete.
സന്തോഷം എന്തിനുള്ളതാണ്? നമ്മളിലുള്ള ശൂന്യത ഇല്ലാതാക്കാനുള്ളതാണ്.
Now, what is the purpose of joy? It is to fill the void that is within us.
സന്തോഷം ശൂന്യതയ്ക്കുള്ള പരിഹാരമാണ്.
It is the solution to the void that we have within.
നമുക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയർ 4:4.
In Philippians chapter 4, we are instructed to rejoice in the Lord always.
കർത്താവിൽ നമുക്ക് ധാരാളമായിട്ട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട്.
You know, if we look into the Word of God, we discover that there's many a reason that we have in the Lord to be rejoicing in.
നമ്മുടെ ഏകാന്തതയ്ക്ക് അർഹതി വരുത്തുന്നതാണ് കൂട്ടായ്മ. കൂട്ടായ്മയിലൂടെയാണ് നമ്മുടെ ഏകാന്തതയ്ക്ക് അർഹതി വരുത്തുന്നത്.
And God uses this idea of fellowship to bring an end to our loneliness and bring joy to our heart in the process.
ദൈവത്തോട് നിരന്തരം കൂട്ടായ്മയിൽ ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് സന്തോഷമുള്ളവരായിട്ട് ഇരിക്കാൻ കഴിയും.
And if we are constantly in fellowship with the Lord, we will constantly also be people who are joyful people.
ദൈവത്തിന്റെ സന്നിധിയിലാണ് സന്തോഷപരിപൂർണതയും അവന്റെ വലതുഭാഗത്താണ് എന്നും പ്രമോദങ്ങൾ ഉള്ളത്. 16 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും.
Now in Psalm 16 and verse 11 we read, In thy presence is fullness of joy, and in thy right hand there are pleasures forevermore.
പാപമാണ് നമ്മുടെ സന്തോഷത്തെ ഹനിക്കുന്നത്.
It is sin that kills our joy.
ലോകം നമുക്ക് തരുന്ന സന്തോഷം താൽക്കാലികമായിട്ടുള്ളതാണ്, എന്നാൽ ദൈവം തരുന്ന സന്തോഷം നിത്യമായിട്ടുള്ളതാണ്.
You know, the enjoyment that the world gives us is very temporary. The joy that comes from the Lord, it is long lasting.
യോഹന്നാൻ 15:11 പതിനൊന്നിൽ എന്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് അവിടെ കാണാൻ കഴിയും.
In John chapter 15 and verse 11, as the Lord Jesus is speaking, he says, These things I have spoken to you, that my joy may be in you, and that your joy may be made full.
അതുപോലെ യോഹന്നാൻ 16:24, ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണുവാനായിട്ട് കഴിയും.
As the Lord continues that conversation, we get into chapter 16. And in verse 24 he says, Until now you have asked for nothing in my name. Ask and you will receive that your joy may be made full.
മൂന്നാമതായിട്ട് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നു എന്ന് 2:1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
When we come to chapter 2 of 1 John, John the Apostle would say, I'm writing these things that you may not sin.
യോഹന്നാൻ ലേഖനത്തിൽ ഏറ്റവും പ്രധാനമായി ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പാപം എന്നുള്ളത്.
Now this idea of sin is something that John the Apostle converses about a fair bit in this letter.
ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാൾക്ക് കൂട്ടായ്മയിൽ പോകാനും സന്തോഷം അനുഭവിക്കാനും പാപം ചെയ്യാൻ പാടില്ല.
In order for a person who has been born of God to be able to enjoy the fellowship with God, sin should not be there. It gets in the way.
നാം ജഡത്തിൽ ഇരിക്കുന്നതുകൊണ്ട് പാപത്തിലേക്ക് പോകാൻ ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടാകും.
You know, so long as we are in this flesh, there's always that tendency to want to go towards the direction of sin.
എന്നാൽ ദൈവത്തിൽ ജനിച്ചതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനായിട്ട് നമ്മെ തന്നെ നാം സൂക്ഷിക്കുന്നവരുമായിരിക്കും.
You know, but if we are born of God, we would want to be careful. We would try to be careful to not fall into sin.
പാപം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അപ്പോസ്റ്റൽ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
The apostle does address how we ought to deal with sin in this letter.
1 യോഹന്നാൻ 3:6 ലെ അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
In 1 John chapter 3 and verse 6, John says, no one who abides in him sins.
1 യോഹന്നാൻ 3:9 ൽ ദൈവത്തിൽ നിന്നിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല.
In the same chapter verse 9, no one who is born of God practices sin.
ദൈവത്തിൽ നിരന്തരം വസിക്കുന്നതുകൊണ്ടും ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ടും നമുക്ക് പാപം ചെയ്യുവാനോ പാപത്തിൽ തുടരുവാനോ കഴിയില്ല.
No, because we are born of God and if we are abiding in him, that's what helps us to not continue in sin.
കാരണം അവന്റെ വിത്ത് നമ്മളിൽ ഉണ്ട്, അവന്റെ ആത്മാവ് അല്ലെങ്കിൽ അവന്റെ ജീവൻ നമ്മളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല.
Because we have his spirit in us, we have his seed in us, that is what helps us to not sin or practice sin.
യോഹന്നാൻ 3:6 ൽ പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു.
In verse 6 there, the latter half says, no one who sins has seen him or knows him.
പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന് 3:8 ൽ പറഞ്ഞിരിക്കുന്നു.
In verse 8 we are told that the one who practices sin is of the devil.
ഇതിനെ പരിഹാരം 3:5 ൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പാപങ്ങളെ നീക്കുവാൻ യേശുക്രിസ്തു പ്രത്യക്ഷമായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
Before Paul or John gets into the discussion there in verses 6 through 10, in verse 5 we are reminded that you know that he appeared in order to take away sins.
3:8 ൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷമായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
Another reason for his appearance is given in verse 8. The Son of God appeared for this purpose, that he might destroy the works of the devil.
നിത്യജീവൻ പ്രത്യക്ഷമായത് പാപങ്ങളെ നീക്കുവാനാണ്.
You know, this eternal life appeared to kind of destroy sin or to remove sin.
അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. 5:20 ൽ പറഞ്ഞിട്ടുണ്ട്.
In chapter 5 we read concerning the Lord Jesus that he is the true God and eternal life.
പിതാവിന്റെ യേശുക്രിസ്തു നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഇന്ന് പിതാവിന്റെ വലത്തെ ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന നല്ല മഹാപുരോഹിതനായിട്ട് അവിടെ ഉണ്ട്.
Having accomplished the work of making purification for our sins, the Lord Jesus now was seated at the right hand of the Father, making intercession for us.
പാപം ചെയ്തു പോയാൽ നാം അത് ഏറ്റുപറയണം, മൂടി വയ്ക്കരുത്.
If we do sin, we should be willing to confess it, not try to hide it.
നാം അത് സമ്മതിക്കുന്ന നിലയിൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കും.
And if we are willing to confess it, he will cleanse us from all unrighteousness.
അതെ, നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ ഒരു കാര്യമാണ് അത്.
And that's quite a blessing that we have, that the Lord is willing to do that.
നിത്യതയിൽ എത്തിക്കുന്നതുവരെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന രക്ഷിതാവാണ് നമുക്കുള്ളത്.
The Savior that we have is the one who will watch out for us and care for us until he gets us into the eternal shore.
എഫേസ്യലേഖനം 4:27 ൽ പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് നാം കാണുന്നു.
In Ephesians chapter 4 and verse 27 we are reminded to not give the devil an opportunity.
ഇടം കൊടുത്താൽ അവൻ വരുന്നത് മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമാണ്.
If we do give him room, if we give him an opportunity, in John 10 we are reminded that he comes only to steal, kill and destroy.
അതുകൊണ്ട് പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല.
In our life we need to be careful that we don't give him an opportunity.
നമ്മളിലുള്ള ജീവൻ മുഴുവൻ അവൻ ചോർത്തി കളയും.
You know, all the life that we have, he will drain it out of us.
അവൻ നമ്മെ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കും.
He will try to destroy us.
അവനിൽ നിന്ന് അവനെ നാം എപ്പോഴും അവനോട് എതിർത്ത് നിൽക്കുന്നവരായിട്ടിരിക്കണം.
We are instructed to resist him.
വിശ്വാസി പാപം ഒരു വിശ്വാസി പാപം ചെയ്താലുണ്ടാകുന്ന ദോഷം വളരെയാണ്. അത് നമുക്ക് തിരുവചനത്തിൽ ധാരാളം കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും.
The word of God enlightens us into the damage that is done when a believer sins.
ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും.
You know, the fellowship with God is lost.
ക്രിസ്തീയ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടും.
The joy and peace in a Christian's life is drained.
പാപം ചെയ്യുമ്പോൾ ആത്മീയ ശക്തി നമ്മളിലുള്ളത് നഷ്ടപ്പെടും.
You know, the strength that we have spiritually is also drained out.
ഫലം കായ്ക്കുവാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെടും.
The ability to bring forth fruit is also reduced.
പാപത്തിൽ തുടർന്നാൽ കൂടുതൽ പാപത്തിൽ വീഴാനുള്ള സാധ്യത നാം തന്നെ ഉളവാക്കുകയാണ്.
And if we continue in our sin, we make it even easier for us to go further down that road. Our fellowship with other believers are also affected or lost as a result of our sin.
എന്ന് മാത്രമല്ല പാപത്തെ മൂടി വെച്ചാൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചും യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
We also read in this book the loss of covering up our sins.
നമുക്ക് ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ ആറ് വാക്യം ഒന്ന് വായിക്കാം.
Let's read 1 John 1 and verse 6. If we say that we have fellowship with him and yet walk in the darkness, we lie and do not practice the truth.
അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന കൂട്ടായ്മ നഷ്ടപ്പെടുന്നു എന്ന് അവിടെ കാണുന്നു.
So there we discover that we lose fellowship.
അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ ഫോഷ്ക് പറയുന്നു. നാം നമുക്ക് കൂട്ടായ്മ നഷ്ടപ്പെടുക മാത്രമല്ല ഫോഷ്ക് പറയുന്നവരായിട്ടും നാം തീരുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
And we also become liars in the process, this verse tells us.
അപ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു നഷ്ടം ആ കൂട്ടായ്മ നഷ്ടപ്പെടുക എന്നുള്ളതാണ്.
One of the losses is the loss of fellowship with God.
ഫോഷ്ക് പറയുമ്പോൾ നാം പിശാചിന്റെ പ്രവൃത്തി ഏറ്റെടുക്കുകയാണ്.
And when we lie, when we become liars, we're essentially taking on the role that the devil has.
രണ്ടാമതായിട്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം അതിന്റെ എട്ടാം വാക്യത്തിൽ നമുക്ക് കാണാം. ഒന്നിന്റെ
And then in verse 8 we see another loss. If we say that we have no sin, we are deceiving ourselves and the truth is not in us.
നമ്മളിൽ സത്യമില്ലാതെ ആകുന്ന ദൈനീയമായിട്ട് ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നാം പാപത്തെ മൂടി വെക്കുമ്പോൾ.
When we hide our sin instead of confessing it, you know, not only are we becoming liars, but it says the truth is not in us. We come to a place where there is no truth in us.
അത് നമ്മെ വഞ്ചിക്കുന്ന നമ്മെ തന്നെ വഞ്ചിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയിൽ എത്തിച്ചേരും.
And it is also a condition which we are self-deceiving.
മൂന്നാമതായിട്ട് പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഒന്നിന്റെ പത്തിൽ പറയുന്നുണ്ട്.
Then in verse 10 of the same chapter we see the third loss. If we say that we have not sinned, we make him a liar and his word is not in us.
അവന്റെ വചനം നമ്മളിൽ ഇല്ലാതെയാകുന്ന ഭയാനകരമായ ഒരു അവസ്ഥ ഉണ്ടാകും.
We will find ourselves in a situation where the word of God is not in us.
ദൈവവചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതങ്ങളും ആ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് നഷ്ടമാകുകയാണ് നാം പാപത്തെ മൂടി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ.
Now when we hide our sin and you know, without confessing it, we lose the ability to enjoy the truth and the blessing and the joy that comes from having the word of God dwelling in our hearts richly.
എന്ന് മാത്രമല്ല ദൈവത്തെ ഒരു അസത്യവാദിയാക്കുന്ന ഭയാനകരമായ ഒരു കാര്യം കൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
And we practically are making God a liar is what that verse says.
ദൈവത്തെ ലയറായിട്ട് രണ്ട് വാക്യങ്ങൾ മാത്രമേ വേദപുസ്തകത്തിലുള്ളൂ. അത് ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ പത്തിലും അഞ്ചിന്റെ പത്തിലുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
You know, the possibility of making God a liar are mentioned twice in the scriptures. One, this verse here, and then again in chapter 5 and verse 10.
അതുകൊണ്ടാണ് ഈ ലേഖനം പാപം ചെയ്യാതിരിപ്പാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
And so because of the seriousness of this is why John would remind his readers, I have written these things so that you may not sin.
നാലാമതായിട്ട് നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് എഴുതിയിരിക്കുന്നു എന്ന് നാം കാണുന്നു.
Going to chapter 2 and verse 26, we read, These things I have written to you concerning those who are trying to deceive you.
പലതരത്തിലുള്ള വഞ്ചനകളിൽ വിശ്വാസികൾ വീഴാൻ സാധ്യതയുണ്ട്.
You know, there are many a trap that a believer can find themselves deceived by or falling into.
നാം വീണുപോയാൽ കൂട്ടായ്മയിൽ നടക്കാൻ കഴിയില്ല, സന്തോഷം പൂർണ്ണമാകുകയില്ല, പാപത്തിന്റെ മേൽ ജയം എടുക്കുവാനും നമുക്ക് കഴിയില്ല.
And if we are deceived like that, then you know it affects our fellowship. We lose our joy.
പാപത്തിന്റെ മേൽ ജയം.
And we will lose our ability to have victory over sin.
ഇതൊക്കെ നമ്മെ തെറ്റിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളാണ്.
You know, these deceptions are ammunition that Satan uses to derail us.
നമ്മെ തെറ്റിക്കുന്നത് ആരാണ്? എതിർക്രിസ്തു ആണ്.
It is the Antichrist who is the one who is deceiving us.
2:22 4:3 എതിർക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്.
We read concerning this spirit of Antichrist in chapter 2 verse 22 and also in chapter 4.
എതിർക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ എതിർക്കുന്ന ആളാണ്.
The Antichrist is the one who is against Christ.
ക്രിസ്തുവിനെ പകരം വെക്കുന്ന ആളാണ്.
He is one who tries to usurp the place of Christ.
ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ നല്ല കാര്യത്തിലും ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരുന്ന ആളാണ് എതിർക്രിസ്തു.
You know, he usually tries to replicate what the Lord has given to us in Christ.
യഥാർത്ഥ ക്രിസ്തുവിനേക്കാൾ സ്വീകാര്യത കൂടുതൽ ലഭിക്കുന്നത് ഈ എതിർക്രിസ്തുവിനാണ്.
And it seems like, generally speaking, this Antichrist is better received than the real Christ.
കാരണം ഒറ്റ നോട്ടത്തിൽ ഫോഷ്ക് അല്ല എന്ന് തോന്നും.
Because, you know, at first appearance, he seems very attractive.
കാരണം അവൻ അർത്ഥസത്യം പറയും, കുറച്ച് കഴിയുമ്പോഴാണ് പൂർണ്ണ നുണയാണ് എന്ന് മനസ്സിലാകുന്നത്.
That is because when he presents himself, he appears to be telling the truth. But then as time goes on, we discover that he is really, you know, fully lying.
ഏദനിൽ മനുഷ്യനെ തെറ്റിച്ചത് ആ വിധത്തിലാണ്.
You know, in the Garden of Eden, we see how he had that approach where he seemed attractive at the beginning and caused the fall of the human race there.
എതിർക്രിസ്തുവിന്റെ ശക്തമായ ആയുധം ആഗാത്ത വേലക്കാർ, ആഗാത്ത ദുരുപദേഷ്ടാക്കന്മാർ, ആഗാത്ത പ്രസംഗകർ ഇവരൊക്കെയാണ്. ആകാത്ത വേലക്കാര്, ആകാത്ത ദുരുപദേഷ്ടാക്കന്മാര്, ആകാത്ത പ്രസംഗകാർ.
ആകാത്തെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ല.
ശരിയായിട്ടുള്ള അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള.
ഓ, ദി മെസഞ്ചേഴ്സ് ദാറ്റ് ഹി യൂസസ് ആർ പീപ്പിൾ ഹു ആർ ഫാൾസ് ടീച്ചേഴ്സ് ആൻഡ് ഫാൾസ് പ്രീച്ചേഴ്സ് ആൻഡ് ഫാൾസ് പ്രോഫറ്റ്സ്.
അതിന് പരിഹാരം 1 യോഹന്നാൻ 2:27 നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവനിൽ വസിക്കുന്ന ആളാണെങ്കിൽ അവനിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം തമ്മിലുണ്ട്.
The solution to not be deceived by him we find in verse 27 of chapter 2, and that is the anointing which we have received from him.
അത് നമുക്ക് സകലം ഉപദേശിച്ചു തരും, നമ്മെ ഓർമ്മപ്പെടുത്തും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
And that anointing that we have teaches us all the things that we need to know and brings it to our remembrance.
ആത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാണ് ഈ എതിർക്രിസ്തുവിന്റെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്രാപിക്കാനായിട്ട്.
You know, this fullness of God's spirit, the anointing which he has given us, is necessary to be spared from the deception of the Antichrist.
അഞ്ചാമതായിട്ട്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനെ ഇത് എഴുതിയിരിക്കുന്നു. 1 യോഹന്നാൻ 5:13 നമുക്ക് കാണാം.
The last reason John gives as to why he wrote this epistle is found in chapter 5 and verse 10. He says, I have written these things to you who believe, so that you may know you have eternal life.
ഇന്ന് അനേകർക്കും രക്ഷാനിർണയമില്ല.
You know, we live at a time when a lot of people don't have the assurance of their salvation.
നിത്യജീവൻ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് എല്ലാവർക്കും വേണം.
We ought to have the confidence that we have eternal life.
നിത്യജീവൻ പണിതിരിക്കുന്നത് ഉറച്ച അടിസ്ഥാനത്തിന്മേലാണ്.
No, eternal life has been built on a solid foundation.
നിത്യജീവൻ പണിതിരിക്കുന്നത് ശൂന്യതയിലല്ല.
It has not been built in a vacuum.
അറിയുക എന്ന പദം 39 പ്രാവശ്യത്തോളം ഈ ലേഖനത്തിലുണ്ട്.
This word know, that you may know, is found 39 times in this little letter.
വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയേണ്ടതിന് ഈ ലേഖനം എഴുതിയിരിക്കുന്നു.
And here he says, these things have been written to you who believe, that you may know you have eternal life.
നിത്യജീവനുടെ യഥാർത്ഥ അനുഭവമാണ്.
Now, eternal life is a real experience.
ഏകസത്യദൈവമായ നിന്നെ നീ അയച്ച യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനെന്ന് യോഹന്നാൻ 12:3 നമുക്ക് കാണുവാനായിട്ട് കഴിയും.
John 17:3, the Lord Jesus said that they may know thee, the only true God, and Jesus Christ whom thou hast sent, this is eternal life.
അത് നമുക്ക് സൗജന്യമായി നൽകുന്നതാണ്.
It is something that God gives freely to us.
ശിഷ്യന്മാരെല്ലാം ജീവൻ വെച്ചുകൊടുത്തത് ഊഹാപോഹങ്ങളല്ല, ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
You know, the disciples ended up giving their lives not for something that they just guessed about or a fairy tale that they thought through, but it was based on something that they really believed because they had a solid foundation.
രണ്ട് പത്രോസ് 1:16 ശിഷ്യന്മാർ നിർമ്മിത കഥകൾ കേട്ടിട്ടല്ല, മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് നിത്യജീവൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചത്.
ഇൻ 2 Peter 1, Peter, as he writes, he reminds them, for we did not follow cleverly devised tales when we made known to you the power and coming of our Lord, but we were eyewitnesses of his majesty.
നിത്യജീവൻ റിയൽ ആയതുകൊണ്ടാണ് തങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കാനായിട്ട് ശിഷ്യന്മാരൊക്കെ തയ്യാറായത്.
It was because they were convinced that this is real is why they were willing to give their life for this cause.
നിത്യജീവനിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹവും സത്യവും സന്തോഷമൊക്കെയാണ്.
Now what fills this eternal life is love and joy and peace.
അനുസരണവും നമുക്ക് ആ നിത്യജീവനിൽ കാണുവാനായിട്ട് കഴിയും.
We also see obedience in it.
നാം വീണ്ടും ജനിക്കുമ്പോൾ ആ നിത്യജീവൻ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാം സത്യവും സ്നേഹവും അനുസരണവും ഒക്കെ ഉള്ളവരായിട്ട് തീരുകയാണ്.
And when this eternal life comes into us, when we are born again, we also become those who are owners of joy and peace and obedience.
ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിനുള്ളതുപോലെ ഒരു വ്യക്തിത്വം നമുക്കുമുണ്ട്.
Because we were made in the likeness and image of God, we also have a personality like God.
നമ്മുടെ വ്യക്തിത്വത്തിന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്: മനസ്സ്, ഹൃദയം, ഇച്ഛാശക്തി.
Now we have the three aspects of us: our heart, our mind, and also our willpower.
നമ്മുടെ നിത്യജീവൻ നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ടത് സത്യമാണ്.
Now what ought to fill our heart or our mind when eternal life comes into us is truth.
ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് സന്തോഷമാണ്, സ്നേഹമാണ്.
And in our heart we need to be filled with joy.
ഇച്ഛാശക്തി മുഴുവനും ദൈവഹിതം അനുസരിക്കുവാനായിട്ട് സമർപ്പിച്ചതായിരിക്കണം.
And our will ought to be dedicated to obey God's will.
എങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നും നിത്യജീവൻ ഉണ്ടെന്നും നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയും.
And if we see that in us, we can have that confidence that we are really born of God.
നാം നിത്യജീവൻ അനുഭവിക്കുന്ന നാം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയാണെന്നൊരിക്കൽ പാപം ചെയ്യാതെ നാം ജീവിക്കേണ്ടതാണ്.
And if we are born of God, it should be our great desire that we do not sin.
പാപത്തോട് പോരാടി അതിന്റെ മേൽ നാം ജയമെടുക്കണം.
We need to fight against sin and be victorious in it.
നമ്മുടെ ഉള്ളിൽ പാപത്തോടൊരു താല്പര്യമുള്ള ഒരു പ്രകൃതം എപ്പോഴും ഉണ്ട്.
Now we always have a nature within us that leans towards sin.
അതിനെ ആത്മാവിനാൽ മരിപ്പിക്കണം.
And we are instructed to put that to death by the Spirit of God.
നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ജീവിക്കണം, എങ്കിൽ ജഡമോഹങ്ങളെ നമ്മിൽ നിവർത്തിക്കുകയില്ല.
And in Romans we are told that if we obey the Spirit of God, then we will not fulfill the desires of the flesh.
എങ്കിൽ മാത്രമേ നിത്യജീവൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ലോകത്തിന് അറിയാനായിട്ട് കഴിയുള്ളൂ.
And that communicates to the world around us that we are owners of this eternal life.
കർത്താവ് നമുക്ക് തരുന്ന അല്പനാളുകൾ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് അവനു വേണ്ടി ജീവിക്കാം.
You know, the few years that we have in this world that the Lord gives us, you know, let us concentrate on living for him, setting aside other things that distract.
കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളും ഇരിക്കണം എന്നുള്ളതാണ്.
No, it is God's desire that where he is, we may be also.
അവൻ നമുക്ക് വേണ്ടി ഒരു വീട് ഒരുക്കുകയാണ്.
He has gone to prepare a place for us.
അവൻ ഇരിക്കുന്ന ഇടത്ത് അവന്റെ സന്നിധിയിൽ നമ്മെ ഇരുത്തുവാനായിട്ട് അവൻ വെമ്പൽ കൊള്ളുകയാണ്.
And he is eagerly desiring to take us to be with him, that where he is, we may be also.
കർത്താവ് വരുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്.
Now we all believe that the Lord is coming.
പക്ഷേ അതിനായി ഒരുങ്ങുന്നവരും തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നവരും വളരെ കുറവാണ്.
You know, but those who eagerly ready themselves for that and you know, keep themselves pure as he himself is pure, those seem to be not as many.
അത് കർത്താവിനെ ഏറ്റവും സങ്കടം വരുത്തുന്ന ഒരു കാര്യമാണ്.
And that really grieves the heart of the Lord.
നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി സ്ഥിരതയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം.
We ought to be people who eagerly await his appearance.
കർത്താവ് നമുക്ക് ഒരുക്കുന്ന സ്ഥലം സ്വർഗീയമായതും വിശുദ്ധമായിട്ടുള്ളതും തേജസ്സുള്ളതുമാണ്.
The place that the Lord is preparing for us is not only heavenly, but it is also glorious and and holy.
അവിടേക്ക് പ്രവേശിപ്പാൻ നമുക്ക് ഒരുങ്ങാം.
And let us get ready to enter into that place.
അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
And may God's Holy Spirit help us to do so.
നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം.
We ought to have the confidence in the Lord that we have eternal life.
കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം.
We ought to be those who rejoice in the Lord always.
നമ്മൾ പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് നാം താല്പര്യമെടുക്കുന്നവരായിരിക്കണം.
And we should be those who desire to not continue in sin while we live in this world.
ദൈവം നമുക്ക് തന്ന അത്ഭുതകരമായ കൂട്ടായ്മയെ നാം വിലയുള്ളതായിട്ട് കരുതി അത് precious ആയിട്ട് കരുതി നാം അതിൽ നിലനിൽക്കേണ്ടവരാണ്.
And we ought to consider precious the opportunity that God has given us to have fellowship with him.
ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് മാറ്റപ്പെടും.
A day is coming when each one of us will leave this world and be taken to be with the Lord.
അന്ന് നമ്മൾ ആ അവന്റെ സന്നിധിയിലുള്ള സന്തോഷ പരിപൂർണതയും അവന്റെ വലത്ഭാഗത്തുള്ള പ്രമോദങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് നിത്യത മുഴുവനും അവനോടുകൂടെ ചെലവഴിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം എത്ര വലുതാണ്.
And we can look forward to that blessed hope when we will be with him, sitting in his presence where there is fullness of joy.
ആ നല്ല പ്രത്യാശയെ മുന്നിൽ കണ്ടുകൊണ്ട് പുഞ്ചിരിയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
So seeing that blessed hope that we have before us, let us eagerly look forward to it as we continue our Christian life in this world. Father, we're grateful that we can consider the truth in your word, especially these reasons that the apostle would give us as to why he penned these very words moved by your spirit. We've been reminded that you want us to have joy, but that joy can only be there if we walk in fellowship with you. And we've been reminded how our sins often hinder that fellowship. We pray that we would be those who are careful not to offend the heart of God, that we would be careful not to give room to the devil in our life, that we would hold fast the truth of your word, that we would appreciate the blessing that we have been brought into of having fellowship with God and value it and hold on to it and enjoy the joy and peace that can be ours of having the confidence that we know God and belong to God because of what Christ has done on our behalf. We pray that these precious truths that we've been reminded of this morning would be a source of blessing to us as we continue our pilgrim journey. That you'd help us to keep our eyes fixed on the Lord Jesus and careful to walk as He desires us to walk, being willing to confess when we fall and not head towards trying to conceal it. We ask for your help, your blessing, and think of those amongst us with various needs that you would minister to them. In Jesus' name, amen.
Amen.